ചുരുക്കത്തിൽ, ഖുർആൻ പഠനം നിരുത്സാഹപ്പെടുത്തുന്ന തരത്തിലുള്ള അബൂഹുറൈരയുടെ ഏതാനും ഹദീസുകൾ കാണാം. അതേസമയം ഹദീസ് പഠനം പ്രചരിപ്പിക്കുന്ന തരത്തിലുള്ള ഹദീസുകളും കാണാം. ഏത് ജൂതന്റെ വായിൽ നിന്നും ഹദീസുകൾ കേട്ടാൽ നിങ്ങൾ അത് പ്രചരിപ്പിച്ചുകൊള്ളൂ എന്ന അബൂഹുറൈറ ശിഷ്യന്മാരുടെ ഹദീസുകൾ ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാം. ചുരുക്കത്തിൽ, ഖുർആൻ പഠനം നിരുത്സാഹപ്പെടുത്തുകയും അതേസമയം ഹദീസുകൾ പഠിപ്പിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും ഹദീസ് പഠനം പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ളതുമായ ധാരാളം ഹദീസുകളും നമുക്ക് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാം. ഖുർആന്റെ വിശദീകരണമാണ് ഹദീസുകൾ എന്ന് വളരെ സാംഘടിതമായി പ്രചരിപ്പിക്കുകയും അതിൽ സുന്നികളെ വിശ്വസിപ്പിക്കുകയും ആ ഖുർആൻ വിരുദ്ധ കള്ള ഹദീസുകൾ മാത്രം പള്ളികളിൽ പഠിപ്പിക്കുകയും ആ കള്ള ഹദീസുകളിലൂടെ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് എന്ന ഖുർആൻ വിരുദ്ധ ഹദീസ് സംഘടനയുടെ ആചാര വിശ്വാസങ്ങൾ മാത്രം പ്രചരിപ്പിക്കുകയും നമസ്കാരം, ഹജ്ജ്, നോമ്പ് എന്നീ ആരാധനകൾക്ക് ഖുർആനും നബി തിരുമേനിയും പഠിപ്പിച്ചതിലും ആയിരം ഇരട്ടി സ്ഥാനം കൂടുതൽ നൽകിക്കൊണ്ട് ആരാധനകൾക്കുള്ള സ്ഥാനങ്ങളെ വളരെയധികം പർവ്വതീകരിച്ച് കാണിച്ചുകൊണ്ട് സുന്നത്ത് ജമായത്ത് എന്ന ആരാധനാ ഭ്രാന്തന്മാരുടെ സുന്നത്ത് ജമായത്ത് എന്ന അനുകരണ ഭ്രാന്തന്മാരുടെ താൽപര്യങ്ങൾ മാത്രം സംരക്ഷിക്കപ്പെടുന്ന ആ ആചാരങ്ങൾ മാത്രം വളരാൻ അനുവദിക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള ഒരു അട്ടിമറിയാണ് നബിയുടെ ഖുർആൻ പ്രസ്ഥാനത്തിനെതിരായി, ഷിയാക്കളുടെ അഹ്ലുൽ ബൈത്ത് പ്രസ്ഥാനത്തിനെതിരായി സുന്നത്ത് ജമായത്ത് എന്ന ഷിയാ വിരുദ്ധ സുന്നി സംഘടനയ്ക്ക് രൂപം നൽകുമ്പോൾ, നബിയുടെ മരണം കഴിഞ്ഞ് 25 വർഷം കഴിഞ്ഞ് രൂപം നൽകുമ്പോൾ അബൂഹുറൈരയും മുആവിയയും ആസൂത്രണം ചെയ്തത്. ആ കുതന്ത്രങ്ങളെ തന്റെ ബുദ്ധിയും ചിന്തയും ഉപയോഗിച്ച് ഖുർആൻ എന്ന ദൈവിക ഗ്രന്ഥത്തിന്റെ സഹായത്തോടെ കണ്ടുപിടിക്കുകയും തച്ച് തകർക്കുകയും ഇസ്ലാം മതത്തെ ശുദ്ധീകരിക്കുകയുമാണ് ചേകന്നൂർ മൗലവി ചെയ്തത്. നബി വചനം, നബിചര്യ എന്നിങ്ങനെ കള്ളപ്പേർ നൽകി ഖുർആനിനും നബിയുടെ യഥാർത്ഥ ചര്യയ്ക്കും കടകവിരുദ്ധമായ കുറെ ആചാരങ്ങളും ആശയങ്ങളും തെണ്ടി നടന്ന് കണ്ടുപിടിച്ച് രേഖപ്പെടുത്തിയ ബുഖാരിയും മുസ്ലിമും പോലെയുള്ള ഹദീസ് പൂജാരികൾ നബിയുടെ യഥാർത്ഥ ചര്യകളൊന്നും ശരിയായി രേഖപ്പെടുത്തിയിട്ടില്ല എന്നും ചേകന്നൂർ മൗലവി സമർത്ഥിക്കുന്നു. 10,000 അനുചരന്മാരുടെ മുമ്പിൽ വെച്ച് നബി ചെയ്ത ഏക ഹജ്ജ്, നബി തിരുമേനി തന്റെ ജീവിതത്തിൽ ചെയ്ത ഒരേ ഒരു ഹജ്ജ് 3 രൂപത്തിലും ചെയ്തതായി ബുഖാരിയിലും മുസ്ലിമിലും കാണാം. കർമ്മശാസ്ത്രപരമായി ഇസ്ലാമിലെ ഹജ്ജ് കർമ്മം 3 രൂപത്തിൽ ചെയ്യാം. നബിയാണെങ്കിലോ തന്റെ ജീവിതത്തിൽ ഒരേ ഒരു ഹജ്ജ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഹജ്ജിലെ അനാചാരങ്ങളായ കല്ലേറും കല്ല് ചുംബിക്കലുമൊക്കെ ഒഴിവാക്കിക്കൊണ്ട് നബി ചെയ്ത ഹജ്ജിന്റെ യഥാർത്ഥ രൂപം ഖുർആൻ കൊണ്ട് അദ്ദേഹം വിശദമായി നമുക്ക് കാണിച്ചു തരുന്നു. എന്നിരിക്കെ 10,000 സഹാബികൾ സാക്ഷി നിൽക്കെ പരസ്യമായി നബി ചെയ്ത ഏക ഹജ്ജ് 3 രൂപത്തിലും രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാം. അതേപോലെ മദീനയിലെ നബിയുടെ അവസാനത്തെ 10 നബിക്ക് മദീനയിൽ സ്വസ്ഥമായി ഭരണവും മതപ്രബോധനവുമൊക്കെ നടത്താൻ കഴിഞ്ഞ കാലഘട്ടത്തിൽ 500 വെള്ളിയാഴ്ചകളിലായി 1,000 ഖുത്തുബകൾ, 1,000 ഉത്ബോധന പ്രസംഗങ്ങൾ നബി നടത്തിയിരുന്നു. എന്നാൽ 1,000 അനുചരന്മാരെ അഭിമുഖീകരിച്ചുകൊണ്ട് നബി തിരുമേനി നടത്തിയ ആ പ്രസംഗങ്ങളിൽ ഒന്നെങ്കിലും രേഖപ്പെടുത്താൻ, നബിയുടെ 1,000 ഖുത്തുബകളിൽ ഒന്നെങ്കിലും രേഖപ്പെടുത്താൻ ഈ ദജ്ജാലുകൾക്ക് കഴിഞ്ഞോ എന്നതായിരുന്നു ചേകന്നൂർ മൗലവി അരിശത്തോടുകൂടി ചോദിച്ചത്. അതില്ല എന്നതിന് അവരുടെ ഹദീസ് ഗ്രന്ഥങ്ങളാകുന്ന മഹാഭാരതങ്ങൾ മുഴുവൻ സാക്ഷി നിൽക്കുന്നു. പകരം ഒരു മഹാമണ്ഡത്തരം, ഒരു വലിയ ആനക്കാര്യമായി അവർ രേഖപ്പെടുത്തുകയും ചെയ്തു. അതെന്തെന്നല്ലേ, നബി തിരുമേനിയുടെ ജീവിതത്തിന്റെ അവസാനത്തെ 10 അത്. സ്വാഭാവികമായും ദീർഘനേരം പ്രസംഗിക്കുമ്പോൾ ആരും ക്ഷീണിച്ചു പോകുമല്ലോ. നബി തിരുമേനിക്കും വാർദ്ധക്യ സഹജമായ കാരണത്താൽ പ്രസംഗം നടത്തുമ്പോൾ ക്ഷീണം അനുഭവപ്പെട്ടിരുന്നു. ആ ക്ഷീണം തീർക്കാനായി വെള്ളിയാഴ്ച ദിവസത്തെ ആ പ്രസംഗത്തിനിടയിൽ നബി ഒന്ന് ഇരിക്കാറുണ്ടായിരുന്നു. അല്പം ഇരുന്ന് വിശ്രമിച്ച ശേഷം വീണ്ടും നബി തിരുമേനി തന്റെ പ്രസംഗം തുടരും. അതായിരുന്നു പതിവ്. നബിയുടെ ആ വിലപ്പെട്ട പ്രസംഗങ്ങളിൽ ഒന്നുപോലും രേഖപ്പെടുത്താത്ത ആ ഹദീസ് പൂജാരികളുടെ കണ്ടുപിടുത്തം എന്തെന്നല്ലേ. നബിയുടെ ആ പ്രസംഗങ്ങൾ ഒന്നുപോലും പഠിക്കാൻ രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും വെള്ളിയാഴ്ച ദിവസം നബി ഇരുന്നതുപോലെ, വെള്ളിയാഴ്ച ദിവസം പ്രസംഗത്തിനിടയിൽ ക്ഷീണമില്ലെങ്കിലും നബി ഇരുന്നെഴുന്നേറ്റതുപോലെ ഒന്ന് ഇരുന്നെഴുന്നേൽക്കൽ നിർബന്ധമാണ്. അല്ലെങ്കിൽ ആ പ്രസംഗം, ആ ഖുത്ബ ബാത്തിലാകും അഥവാ നിഷ്ഫലമാകും എന്നർത്ഥം. നബിയുടെ 1,000 ഖുത്ബകളിൽ നിന്ന് ഈ ഹദീസ് പൂജാരികൾക്ക്, പുരോഗമനവാദികളായ മുജാഹിദ് ജമായത്ത് മൗലവിമാർക്ക് ആകെ കിട്ടിയത് ഒരു വംഗത്തരം മാത്രമാണെന്ന്, നബിയുടെ ചരിത്രപ്രസിദ്ധമായിരുന്ന 1,000 ഖുത്ബകളിൽ നിന്ന് അവർക്ക് കിട്ടിയത് ഒരു മഹാമണ്ഡത്തരം മാത്രമാണെന്ന് മൌലവി ചേകന്നൂർ തന്റെ ചരിത്രപ്രസിദ്ധമായ പ്രമാണയോഗ്യമായ ഹദീസേത് എന്ന ഗ്രന്ഥത്തിൽ ശരിക്കും കളിയാക്കുന്നു. വെള്ളിയാഴ്ചകളിലെ ആ കുത്തുവകകൾക്കിടയിൽ പുരോഗമനവാദികളായ മുജാഹിദ് ജമായത്ത് മൌലവിമാർ പോലും ആ അനുകരണ ഭ്രാന്ത് കാണിക്കുന്നത് ഇന്നും നമുക്ക് കാണാം. യാതൊരു ക്ഷീണമില്ലെങ്കിലും ആ മുല്ലാക്ക ഒന്നിരുന്ന് ചന്തിയിട്ട് നിരങ്ങി എഴുന്നേറ്റ് വീണ്ടും രണ്ടാമത്തെ കുത്തുവ തുടങ്ങുന്നത് കാണാം. പുരോഗമനവാദികളായ മൌലവിമാരുടെ ഇത്തരം മണ്ടത്തരങ്ങളും ഭംഗത്തരങ്ങളും അനുകരണ ഭ്രാന്തും കാണിക്കാതെ ഖുറാൻ സുന്നത്തുകാരായ ഞങ്ങൾക്കു വേണ്ടി ഇടയിലിരുത്തമില്ലാതെ വെള്ളിയാഴ്ചകളിൽ തിരൂരും കോഴിക്കോടും വർഷങ്ങളോളം ഞങ്ങൾക്കു വേണ്ടി ഖുത്തുബകൾ നടത്തി മൌലവി ചേകന്നൂർ മാതൃക കാണിക്കുകയുണ്ടായി. ആ പണ്ഡിതവര്യന്റെ സദസ്സിലിരിക്കാനും അദ്ദേഹത്തിന്റെ അർത്ഥഗർഭവും താരസമ്പൂർണവുമായ ഖുറാനിക പ്രഭാഷണങ്ങൾ കേൾക്കാനും ഞങ്ങൾക്ക് അവസരം നൽകിയ സർവശക്തനായ അള്ളാഹുവിന് ഞങ്ങൾ ആയിരം ആയിരം സ്തുതിഗീതങ്ങൾ പാടുന്നു. ഇത്തരത്തിൽ നബിയുടെ യഥാർത്ഥ ചര്യകളൊന്നും എഴുതിവെക്കാത്ത ആ ജൂദാസുകൾ, നബിയുടെ പേരിൽ നബി വിരോധികളായിരുന്ന ജൂതന്മാർ പറഞ്ഞു പരത്തിയ കള്ളക്കഥകൾ, നബി ഒരു കാമഭ്രാന്തനായിരുന്നു, നബി ഒരു അരപ്പിരിയനായിരുന്നു, നബി ഒരു ക്രൂരനായിരുന്നു എന്നൊക്കെയുള്ള കള്ളക്കഥകൾ വേണ്ടുവോളം രണ്ടും മൂന്നും തവണ ആവർത്തിച്ചെഴുതി വെച്ചു എന്നും മൌലവി ആരോപിക്കുന്നു. സഹീഹുൽ ബുഖാരിയിലെ 204-ാമത്തെ കള്ളഹദീസ് ശ്രദ്ധിക്കുക. നബി തിരുമേനിയോടൊപ്പം സ്വപത്നിമാരിൽ ചിലർ പള്ളിയിൽ ഭജനമിരിക്കാറുണ്ടായിരുന്നു അഥവാ ഈത്തികാഫ് ഇരിക്കാറുണ്ടായിരുന്നു. അവർക്ക് അമിതമായ രക്തം പോകുന്ന അസുഖമുണ്ടായിരുന്നു. രക്തവാർച്ചയുടെ ആധിക്യം മൂലം താഴെ പാത്രം വെക്കുകയായിരുന്നു പതിവ്. ഈ വൃത്തികെട്ട കള്ളഹദീസ് എഴുതി വെച്ചതുകൊണ്ട് എന്ത് ജിഹാദാണാവോ ബുഖാരി ഉദ്ദേശിക്കുന്നത്? സഹീഹുൽ ബുഖാരിയിലെ 87-ാമത്തെ മറ്റൊരു കള്ളഹദീസ് ശ്രദ്ധിക്കുക. നബി തന്റെ ഭാര്യമാരെല്ലാവരെയും രാത്രിയോ പകലോ ഒറ്റ മണിക്കൂറിനുള്ളിൽ സന്ദർശിക്കാറുണ്ടായിരുന്നു. ആ ഭാര്യമാർ 9 ആണെന്നും 11 ആണെന്നും റിപ്പോർട്ടുണ്ട്. അത്രയധികം സ്ത്രീകളുമായി സഹവസിക്കുവാൻ നബി തിരുമേനിക്ക് കഴിയുമോ എന്ന് അനസിനോട് ചിലർ ചോദിച്ചു. 30 പേരുടെ ശക്തി തിരുമേനിക്ക് അള്ളാഹു നൽകിയിട്ടുണ്ട് എന്ന് ഞങ്ങൾ പറയാറുണ്ടായിരുന്നു എന്നാണ് ഹസ്രത്ത് അനസ് അതിന് മറുപടി നൽകിയത്. ഏതൊരു സാധാരണക്കാരനായ മുസ്ലിമും കേട്ടാൽ കണ്ണടച്ചു തള്ളുന്ന പച്ചക്കള്ളമായ ഈ ഹദീസ് മഹാനവർകളായ ബുഖാരി 2 റക്അത്ത് സുന്നത്ത് നമസ്കരിച്ചുകൊണ്ട് രേഖപ്പെടുത്തിയത് എന്തിനാണാവോ? മക്കയിലെ ഏറ്റവും സമ്പന്നയും കുലീനയുമായ വനിതയും ഇസ്ലാമിന്റെ ആദ്യ നാളുകളിൽ നബി തിരുമേനിക്ക് താങ്ങും തണലുമായിരുന്ന, നബി തിരുമേനിയുടെ എല്ലാമെല്ലാമായിരുന്ന ഖദീജ ബീവിയുടെ മരണശേഷം 3 ഘട്ടങ്ങളിലായി നബി തിരുമേനി 3 പേരെ കൂടി വിവാഹം ചെയ്തതായി കാണാം. നബിയുടെ അവസാന കാലഘട്ടത്തിൽ നബിക്ക് 3 ഭാര്യമാരെ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് ഖുറാനിൽ നിന്നും ഖുറാൻ വിരുദ്ധമല്ലാത്ത ഹദീസുകളിൽ നിന്നും വ്യക്തമാകുന്നത്. എന്നിരിക്കെ നബി ഒരു സ്ത്രീ ലംബടനായിരുന്നു എന്നും നബിക്ക് 9ഓ 11ഓ ഒക്കെ ഭാര്യമാരുണ്ടായിരുന്നു എന്നും കൂടാതെ അനേകം വെപ്പാട്ടികൾ ഉണ്ടായിരുന്നുവെന്നുമൊക്കെ മുആവിയയുടെ ഇസ്ലാം വിരുദ്ധ ഭരണകാലത്തെ കള്ളഹദീസുകളിലൂടെ പ്രചരിക്കപ്പെടുന്നു. ആ കള്ളഹദീസുകളെ സ്വഹീഹായി തന്നെ, കുറ്റമറ്റ ഹദീസായി തന്നെ 200 കൊല്ലങ്ങൾക്ക് ശേഷം റഷ്യയിൽ നിന്നും മക്കയിലേക്ക് വന്ന ബുഖാരി അവർകൾ രേഖപ്പെടുത്തി പ്രമാണമാക്കി ഭദ്രമാക്കുകയും ചെയ്തു. അതുവഴി 10ഉം 20 സ്ത്രീകളെ ഭാര്യമാരും വെപ്പാട്ടികളുമൊക്കെയാക്കി വെക്കുക എന്ന ആ കാട്ടറബികളുടെ താൽപര്യം വീണ്ടും സംരക്ഷിക്കപ്പെടുകയും ചെയ്തു. അറേബ്യൻ ജനതയുടെ സാമൂഹ്യ സാംസ്കാരിക മേഖലയിൽ സാർവത്രികമായിരുന്ന നബി തിരുമേനിയും കൂട്ടുകാരും വിശുദ്ധ ഖുർആൻ കൊണ്ട് തിരുത്താൻ ശ്രമിച്ച ദുഷ്പ്രവണതകൾ നബിയുടെ മരണം കഴിഞ്ഞ് സുമാർ 30 വർഷം കഴിഞ്ഞപ്പോൾ മുആവിയയുടെ ഇസ്ലാം വിരുദ്ധ രാജഭരണകാലത്ത് നബിയുടെ ഹദീസുകൾ എന്ന പേരിൽ തിരിച്ചുവരുന്ന അതിവിചിത്രവും ഞെട്ടിക്കുന്നതുമായ കാഴ്ചയാണ് നാം കാണുന്നത്. നബി കൊണ്ടുവന്ന വിശുദ്ധ ഖുർആനെ അതേ നബിയുടെ പേരിൽ, നബിയുടെ ഹദീസുകൾ എന്ന പേരിൽ ഒരു 2-ാം പ്രമാണമുണ്ടാക്കി തോൽപ്പിച്ച് അട്ടിമറിച്ച ബുദ്ധിരാക്ഷസന്മാരായിരുന്നു മുആവിയയും അബൂഹുറൈറയും എന്നറിയുക. അതേപോലെ ബുഖാരിയിലെ മറ്റൊരു കള്ളഹദീസ് ശ്രദ്ധിക്കുക. ഇബ്രാഹിം നബിയുടെ സുന്നത്ത് കല്യാണം അഥവാ ചേലാകർമ്മം നടന്നത് അദ്ദേഹത്തിന് 80 വയസ്സുള്ളപ്പോഴായിരുന്നു. അതൊരു കോടാലി കൊണ്ടായിരുന്നു എന്നാണ് ആ മണ്ടൻ ഹദീസ്. ഖുറാനിലെ ഏത് ആയത്തിന്റെ വിശദീകരണമാണ് ഇത്? എന്ത് ജിഹാദാണ് ഈ കോടാലി പ്രയോഗത്തിലൂടെ ബുഖാരി ഉദ്ദേശിച്ചത് എന്നായിരുന്നു ചേകന്നൂർ മൌലവിയുടെ പ്രസക്തമായ ഒരു ചോദ്യം. അതേപോലെ ബുഖാരിയിലെ 2095-ാമത്തെ ഹദീസിൽ എഴുതിവെച്ചത് ശ്രദ്ധിക്കുക. നബി ഉം ഹറാം എന്ന ഒരു അന്യസ്ത്രീയുടെ വസതി സ്ഥിരമായി സന്ദർശിക്കാറുണ്ടായിരുന്നു. മിൽഹാന്റെ മകളും ഉബാദത്തിന്റെ പത്നിയുമായിരുന്നു ഉമ്മുഹറാം. അവൾ നബിയുടെ തലയിൽ പേൻ നോക്കാറുണ്ടായിരുന്നു എന്നും നബി അവളുടെ വീട്ടിൽ നിന്ന് ശാപ്പാടടിക്കാറുണ്ടായിരുന്നു എന്നും നബി അവളുടെ മടിയിൽ തലവെച്ചുറങ്ങാറുണ്ടായിരുന്നു എന്നുമൊക്കെയാണ് ആ ദജ്ജാലുകൾ ആ കള്ള ഹദീസിൽ എഴുതിവെച്ചിരുന്നത്. മാത്രമല്ല, തികച്ചും അടിസ്ഥാനരഹിതവും ഖുറാൻ വിരുദ്ധവുമായ ആ കള്ളക്കഥ കണ്ണടച്ച് തള്ളേണ്ടതിന് പകരം രണ്ട് റക്കാത്ത് സുന്നത്ത് നമസ്കരിച്ച് മൂന്ന് പ്രാവശ്യം മൂന്ന് സ്ഥലത്തായി രേഖപ്പെടുത്തുകയാണ് മഹാനവറുകളായ ബുഖാരി ചെയ്ത മഹാത്യാഗം. അത് ബുഖാരിയുടെ ഇസ്ലാമിനോടോ മുഹമ്മദ് നബിയോടോ ഉള്ള സ്നേഹം കൊണ്ടായിരുന്നില്ല എന്നും, നേരെ മറിച്ച് റഷ്യയിലെ ജൂത സങ്കേതമായിരുന്ന ബുഖാറയിൽ നിന്നും വന്ന ബുഖാരിയുടെ ജൂതബുദ്ധി ഒന്നുകൊണ്ട് മാത്രമായിരുന്നു എന്നും മൗലവി ആരോപിക്കുന്നു. എന്ത് ജിഹാദും ത്യാഗവുമാണ് ഈ വൃത്തികെട്ട കള്ള ഹദീസ് എഴുതി വെച്ചതുകൊണ്ട് ഇവർ ഉദ്ദേശിച്ചത്? ഇത് നബിയോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ലെന്നും പ്രത്യുത ഇസ്ലാമിനെ അവഹേളിക്കാനും മുഹമ്മദ് നബി തിരുമേനിയെ താറടിച്ച് കാണിക്കാനാണെന്നും മൗലവി തറപ്പിച്ചു പറയുന്നു. ഇത്തരത്തിലുള്ള വൃത്തികെട്ട നൂറുകണക്കിന് കള്ള ഹദീസുകളെയാണ് ബുഖാരിയുടെ താളുകളിൽ പരതി നടന്ന് ആ പണ്ഡിതവര്യൻ തിരഞ്ഞുപിടിച്ച് പറിച്ചെടുത്ത് പുറത്തെറിഞ്ഞു കളഞ്ഞത്. എന്നല്ല, അത്തരം വൃത്തികെട്ട ഒറ്റ ഹദീസ് ഗ്രന്ഥങ്ങളുടെയും ആവശ്യം മുസ്ലിങ്ങൾക്കില്ല എന്നും, അസ്ബുനാ കിതാബുല്ലാഹി, നമുക്ക് അല്ലാഹുവിന്റെ ഗ്രന്ഥം മതി എന്ന മഹാനായ ഖലീഫ ഉമറിന്റെ മുദ്രാവാക്യം ഒരിക്കൽ കൂടി അദ്ദേഹം ഈ മുസ്ലിം സമുദായത്തെ ഓർമ്മിപ്പിക്കുകയും ചെയ്തു. അതിന് അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബവും നൽകേണ്ടി വന്ന വില വളരെ വലുതായിരുന്നു. എഴുത്തും വായനയും അറിയാത്ത ഒരു വ്യക്തിയായിരുന്നു നബി എന്ന് പച്ചക്കള്ളം പ്രചരിപ്പിക്കുക, ധാരാളം മഹാപാപങ്ങൾ ചെയ്ത വ്യക്തിയായിരുന്നു നബി എന്ന പച്ചക്കള്ളം പ്രചരിപ്പിക്കുക, നബി ഒരു സ്ത്രീലമ്പടനും കാമഭ്രാന്തനും ക്രൂരനും വഷളനുമൊക്കെ ആയിരുന്നു എന്നും പ്രചരിപ്പിക്കുക, ഒരു ജൂതൻ മാരണം ചെയ്തത് കാരണം നബിക്ക് വട്ടുപിടിച്ചു എന്നും ഭ്രാന്തനായി കുറച്ചു ദിവസം നടന്നു എന്നു പ്രചരിപ്പിക്കുക, ഖുറാൻ നബിയുടെ കാലത്ത് ക്രോഡീകരിച്ചിരുന്നില്ല എന്ന പച്ചക്കള്ളം പ്രചരിപ്പിക്കുക, ഖുറാൻ നബിയുടെ കാലത്ത് പല പല ഏടുകളിലായി എല്ലുകളിലും തോലുകളിലുമൊക്കെയായി നബിയുടെ ഭാര്യമാരുടെ വീട്ടിലും അനുചരന്മാരുടെ വീട്ടിലും ചിതറിക്കിടക്കുകയായിരുന്നു എന്ന പച്ചക്കള്ളം പ്രചരിപ്പിക്കുക. ഇങ്ങനെയൊക്കെ ഖുറാനിക ദർശനത്തിന് കടകവിരുദ്ധമായി, നബിയുടെ ശരിയായ ചരിത്രത്തിന് കടകവിരുദ്ധമായി ഹദീസ് ഗ്രന്ഥങ്ങളിലൂടെ സംഘടിതമായി പ്രചരിപ്പിച്ചതിന്റെ ഉദ്ദേശം മുസ്ലിങ്ങളുടെ ഒന്നാം പ്രമാണമായ വിശുദ്ധ ഖുറാന് യാതൊരു അടിത്തറയുമില്ലെന്നും അത് ഭദ്രമായിരുന്നില്ലെന്നും അത് ദൈവികമല്ലെന്നും അതിൽ ഒരുപാട് കൈകടത്തലുകൾ വന്നുപെട്ടിട്ടുണ്ടെന്നുമുള്ള ജൂത സിദ്ധാന്തം മുസ്ലിങ്ങളല്ലാത്ത ബുദ്ധിജീവികൾക്കിടയിലും സാമാന്യ ജനങ്ങൾക്കിടയിലും പ്രചരിപ്പിക്കലായിരുന്നു. മൗലവി ചേകന്നൂരാകട്ടെ ഈ കള്ള ഹദീസുകളുടെ എല്ലാ പൊള്ളത്തരങ്ങളും പുറത്തു കൊണ്ടുവരികയും ആ കുബുദ്ധികളുടെ നട്ടലൊടിക്കുകയും വിശുദ്ധ ഖുറാന്റെ സുന്ദരമായ മുഖം ഒരിക്കൽ കൂടി മുസ്ലിം ലോകത്തിന് അദ്ദേഹം കാണിച്ചു തരികയും ചെയ്തു.
ഖുർആനിലും ഹദീസിലും ഇസ്ലാമിക ചരിത്രത്തിലും നിരന്തരം ഗവേഷണം നടത്തി അബൂഹുറൈറയുടെയും മുആവിയയുടെയും തനിനിറം മുസ്ലിം ലോകത്തിന് ശരിക്കും പരിചയപ്പെടുത്തിയത് ചേകന്നൂർ മൗലവിയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അഹമ്മദ് അമീനും അബൂറയ്യയും കൂടാതെ പല മോഡേണിസ്റ്റുകളും ഓറിയന്റലിസ്റ്റുകളും നല്ലാമടക്കമുള്ള മൂത്തസരി ഷിയാ പണ്ഡിതന്മാരും അബൂഹുറൈറയെ വിമർശിച്ച് ദശക്കണക്കിന് ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിലും ചേകന്നൂർ മൗലവി സമർത്ഥിച്ചിട്ടുള്ളതുപോലെ ഖുർആൻ കൊണ്ടും ഹദീസുകൾ കൊണ്ടും ശക്തിയുക്തം അബൂഹുറൈറയുടെ ഹദീസുകളെ പഠനങ്ങൾക്ക് വിധേയമാക്കിയ മറ്റൊരു പണ്ഡിതനും ഇസ്ലാമിക ചരിത്രത്തിൽ അറിയപ്പെട്ടിട്ടില്ല. ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ ഇസ്ലാമിക ലോകത്തെ ഏറ്റവും വലിയ ബഹുമതികൾക്ക് അർഹനായിട്ടുള്ള ഏക വ്യക്തിയും അദ്ദേഹം തന്നെ. ഒരു മുസ്ലിം സംഘടനയും ഇസ്ലാമിക രാഷ്ട്രവും അദ്ദേഹത്തിനത് നൽകുന്നില്ലെങ്കിലും അബൂഹുറൈറയുടെ കള്ളഹദീസുകൾ കാരണം തിമിരം ബാധിച്ച മുസ്ലിം പണ്ഡിതന്മാരെല്ലാം മൂരാച്ചികളായി അധപ്പതിച്ചിരിക്കുന്നു. വിശുദ്ധ ഖുർആനെ അവർ അഗണ്യകൂടിയിൽ തള്ളിയിരിക്കുന്നു. ഇസ്ലാമിനെ തകർക്കാൻ ഖുർആനിനെ തകർക്കാൻ മുആവിയയും അബൂഹുറൈറയും പടുത്തുയർത്തിയ പ്രസ്ഥാനമാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്ന് നൂറോളം തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് കാര്യകാരണ സഹിതം തന്റെ 17 ഗ്രന്ഥങ്ങളിലൂടെയും മൗലവി ചേകന്നൂർ സമർത്ഥിക്കുന്നു. മാത്രമല്ല, ഖുർആൻ സൂക്തങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്ന ഹദീസ് സംഘടനയെ, അഹ്ലുൽ ഹദീസ് പ്രസ്ഥാനത്തെ ഖുർആൻ കൊണ്ട് അദ്ദേഹം അടിച്ചു തകർത്തു നാമാവശേഷമാക്കുകയും ചെയ്തിരിക്കുന്നു. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ശവക്കുഴി തോണ്ടുക മാത്രമല്ല, നബി കുടുംബത്തിന്റെ ആജന്മ ശത്രുക്കളും ഖുർആൻ വിരോധികളുമായിരുന്ന അബൂഹുറൈറയുടെയും മുആവിയയുടെയും മയ്യത്തുകൾ അവർ കെട്ടിച്ചമച്ചുണ്ടാക്കിയ അഞ്ചു നേരത്തെ നമസ്കാരത്തോടും ബാങ്കിനോടുമൊപ്പം അദ്ദേഹം അതാ ആ കുഴിയിൽ വെച്ചു തന്നിരിക്കുന്നു. അതിനു മുകളിൽ ഒരൽപ്പം മണ്ണുവാരിയിടുക എന്ന ആ ചെറിയ ജോലിക്ക് പോലും നാം തയ്യാറല്ലെന്നോ? എങ്കിൽ നാം തന്നെയാണ് പുരോഗമനവാദികൾ എന്ന് അവകാശപ്പെടുന്ന മുജാഹിദുകളും ജമാഅത്തുകളുമായ നാം തന്നെയാണ് ഖുർആൻ ധിക്കാരികൾ, ഖുർആൻ നിഷേധികൾ. ഖുർആൻ നിഷേധികൾക്കുള്ളത് ഈ ലോകത്ത് നിന്ദ്യതയും പരലോകത്ത് ആളിക്കത്തുന്ന അഗ്നിയുമാണ് എന്നറിയുക. സുന്നി മുസ്ലിങ്ങൾ ഏറ്റവും വലിയ പ്രാർത്ഥനാമൊഴിയായി പറഞ്ഞുവരുന്ന ആമീൻ പറയാൻ പാടില്ലെന്നും വിശുദ്ധ ഖുർആൻ കൊണ്ട് മൗലവി ചേകന്നൂർ സമർത്ഥിക്കുന്നു. വിശുദ്ധ ഖുർആനിൽ ഇല്ലാത്ത ആമീൻ, ഖുർആൻ ബഹിഷ്കരിച്ച ആമീൻ, മുഹമ്മദ് നബി തിരുമേനി തന്റെ ജീവിതത്തിൽ നമസ്കാരത്തിലോ പ്രാർത്ഥനയിലോ ഒരിക്കൽ പോലും ചൊല്ലിയിട്ടില്ലാത്ത ആമീൻ എങ്ങനെ സുന്നി മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ പ്രാർത്ഥനാമൊഴിയായി തീർന്നു എന്നതായിരുന്നു ചേകന്നൂർ മൗലവിയുടെ ഏറെ പ്രസക്തമായ ഒരു ചോദ്യം. സാക്ഷാൽ മൂസാ നബിയോ ഈസാ നബിയോ മുഹമ്മദ് നബിയോ തങ്ങളുടെ പ്രബോധന ജീവിത കാലഘട്ടത്തിൽ നമസ്കാരത്തിൽ ഒരിക്കൽ പോലും ചൊല്ലിയിട്ടില്ലാത്ത ആ ആമീൻ യഥാർത്ഥ തോറാത്തിലോ ബൈബിളിലോ സാക്ഷാൽ വിശുദ്ധ ഖുർആനിലോ ഒരിക്കൽ പോലും കാണാത്ത ആമീൻ, ജൂത ക്രിസ്ത്യൻ സുന്നി പൌരോഹിത്യത്തിന്റെ സൃഷ്ടിയായ ആമീൻ എന്ന പ്രാർത്ഥനാമൊഴിയിൽ നാല് ജൂതായുസങ്ങളുണ്ടെന്നും അതിനാൽ യഥാർത്ഥ മുസ്ലിങ്ങൾ ആ ജൂത പ്രാർത്ഥനാമൊഴി പറ്റെ ബഹിഷ്കരിക്കണം എന്നും ഖുർആൻ കൊണ്ട് സമർത്ഥിക്കുകയാണ് മൗലവി ചേകന്നൂർ ചെയ്തത്. നമുക്ക് ആ ഭാഗം ശ്രദ്ധിച്ചു പഠിക്കാം. ആമീൻ എന്ന പദത്തിന്റെ ചരിത്ര പശ്ചാത്തലം ശ്രദ്ധിക്കുക. ആമീൻ എന്ന പദം ശുദ്ധമായ അറബി ഭാഷയിലോ വിശുദ്ധ ഖുർആനിലോ കാണുക സാധ്യമല്ല. ഹിബ്രു ഭാഷയിൽ നിന്നാണ് ജൂത ക്രിസ്ത്യൻ സമ്പർക്കത്തിലൂടെ നബിക്ക് മുമ്പുണ്ടായിരുന്ന നാടോടികളായ പുരാതന അറബികളുടെ ജീവിതത്തിലേക്ക് ആമീൻ എന്ന പ്രാർത്ഥനാമൊഴി കടന്നുവന്നത്. ഹിബ്രു ഭാഷയിൽ ആമേൻ എന്ന് പറഞ്ഞാൽ അപ്രകാരം ചെയ്യണേ, അങ്ങേര് പറഞ്ഞതുപോലെ ചെയ്യണമേ എന്നൊക്കെയാണ് അർത്ഥം. സോ ബി ഇറ്റ് എന്ന അതിന്റെ ഇംഗ്ലീഷ് പരിഭാഷ ബൈബിളിലും ധാരാളം കാണാം. ബുഖാരിയുടെ പ്രമുഖ വ്യാഖ്യാന ഗ്രന്ഥമായ ഫതുഹുൽ ബാരിയുടെ കർത്താവായ ഇബ്നു ഹജറുൽ അസ്ഖലാനിയും ആ അർത്ഥം രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് മൗലവി ചേകന്നൂർ നമുക്ക് കാണിച്ചു തരുന്നു. അതായത് മനുഷ്യരെല്ലാം പാപികളാണെന്നും അതുകൊണ്ട് ദൈവത്തിന്റെ നാമം ഒന്നുപോലും വിളിച്ചു പ്രാർത്ഥിക്കാനുള്ള ശുദ്ധി സാധാരണക്കാരായ പാപികളായ ഈ കുഞ്ഞാടുകൾക്കില്ല എന്നുമായിരുന്നു ചൂഷകരായിരുന്ന ആദ്യകാല ജൂത ക്രിസ്ത്യൻ പുരോഹിതന്മാർ തങ്ങളുടെ അനുയായികളെ പറഞ്ഞു പേടിപ്പിച്ചിരുന്നത്. അപ്പോൾ ദൈവത്തിന്റെ പ്രതിപുരുഷന്മാരായ ഞങ്ങൾ ദൈവത്തോട് നേരിട്ട് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ആമീൻ എന്നു പറഞ്ഞാൽ മാത്രം മതി എന്നായിരുന്നു പഴയകാല പുരോഹിതന്മാർ പഠിപ്പിച്ചിരുന്നത്. എന്താണോ പാതിരിയും മൊല്ലാക്കയും പറയുന്നത് അപ്രകാരം സംഭവിക്കട്ടെ, അപ്രകാരം നടക്കട്ടെ എന്നാണ് ആമീന്റെ അർത്ഥം എന്നു സാരം. ഇന്നും ജൂത ക്രിസ്ത്യൻ പുരോഹിതന്മാരിലൂടെ അബൂ ഹുറൈറയുടെയും 800 ശിഷ്യന്മാരിലൂടെയും സുന്നി മുസ്ലിങ്ങളിലെത്തിയ അതേ ആമീൻ തന്നെയാണ് ബുദ്ധിജീവികളായ മുജാഹിദും ജമാഅത്ത് മൗലവിമാരും വിഡ്ഢികളെപ്പോലെ ഉരുവിടുന്നത് എന്നറിയുക. സുന്നികളുടെ മുഖമുദ്രയായ നമസ്കാരാനന്തരമുള്ള കൂട്ടപ്രാർത്ഥനയും നമസ്കാരത്തിലുള്ള കുനൂത്തോതലും വിദഗത്താണെന്ന് അഥവാ പുത്തൻ ആചാരമാണെന്ന് പറഞ്ഞ് അതിനെ വിമർശിക്കുന്ന മുജാഹിദുകൾ ജുമാ ദിവസത്തെ കുത്തുബ പ്രസംഗത്തിലെ പ്രാർത്ഥനയിൽ ദശക്കണക്കിന് സുന്നികളുടെ ആമീൻ പറയുന്നത് കാണാം. എന്നാൽ ജൂത ക്രിസ്ത്യൻ പൌരോഹിത്യത്തിന്റെ ഈ ആമീനു ഘടകവിരുദ്ധമായ ഒരു പാഠമാണ് ഖുർആനും നബിയും പഠിപ്പിക്കുന്നത്. അള്ളാഹുവിനുള്ളതെല്ലാം നല്ല പേരുകളാണെന്നും അതിനാൽ അള്ളാഹുവിനെ വിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ ആ പേരുകളിൽ ഏതെങ്കിലും ഒന്ന് എടുത്തു പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ നേരിട്ട് വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. 7 അധ്യായത്തിൽ 150 വചനത്തിൽ ഖുർആൻ പഠിപ്പിച്ചു, യാ റഹ്മാൻ, യാ റബ്ബി, യാ അല്ലാ, അള്ളാഹുവേ, ദൈവമേ എന്നിങ്ങനെ അള്ളാഹുവിന്റെ ഏതെങ്കിലും ഒരു പേർ പ്രത്യേകം എടുത്തു വിളിച്ചുകൊണ്ട് തന്നെ അള്ളാഹുവിനോട് നേരിട്ട് പ്രാർത്ഥിക്കണം എന്ന് തന്നെ 17 അധ്യായത്തിൽ 110 വചനത്തിലും അള്ളാഹു പഠിപ്പിച്ചു. അഥവാ അള്ളാഹുവിനും മനുഷ്യനുമിടയിൽ ഒരു ഇടനിലക്കാരനെ പാടില്ല എന്ന് ഖുർആനും മുഹമ്മദ് നബിയും പഠിപ്പിച്ചു എന്ന് സാരം. വിശുദ്ധ ഖുർആനും മുഹമ്മദ് നബിയും പഠിപ്പിച്ച ഏറ്റവും വലിയ ഒരടിസ്ഥാന സിദ്ധാന്തത്തിന് ഘടകവിരുദ്ധമായ ഒരാശയമാണ് ആമീൻ എന്ന ഹിബ്രു ഭാഷയിലുള്ള ജൂത ക്രിസ്ത്യൻ പ്രാർത്ഥനാ വചനത്തിൽ ഉള്ളത് എന്ന് ഏത് മരമണ്ഡനും ഊഹിക്കാമല്ലോ. അപ്പോൾ പൌരോഹിത്യത്തിന്റെ ഏറ്റവും നല്ല പ്രതീകമായ ആമീൻ, പൌരോഹിത്യത്തിന്റെ ഏറ്റവും വലിയ ചിഹ്നമായ ജൂതന്മാരുടെ ആമീൻ വിശുദ്ധ ഖുർആനോ മുഹമ്മദ് നബിയോ മൂസാ നബിയോ ഈസാ നബിയോ ഒരിക്കൽ പോലും പഠിപ്പിച്ചിട്ടില്ലാത്ത ആമീൻ, പൌരോഹിത്യത്തെ ഏറ്റവും ശക്തമായി എതിർത്തിരുന്ന നമ്മുടെ നബിയുടെ നമസ്കാരത്തിലേക്ക് അബൂഹുറൈറ എന്ന ജൂതൻ കുത്തിക്കയറ്റി എന്നതാണ് ആമീൻ എന്നതിലെ ഏറ്റവും വലിയ ജൂതായിസം എന്നാണ് മൗലവി ചേകന്നൂർ അഭിപ്രായപ്പെട്ടത്. തന്റെ ചരിത്രപ്രസിദ്ധമായ നമസ്കാരം എങ്ങനെ എത്ര എപ്പോൾ എന്ന ഗ്രന്ഥത്തിൽ ചേകന്നൂർ മൗലവിയുടെ വചനങ്ങൾ ശ്രദ്ധിക്കുക. ഖുർആൻ ആവർത്തിച്ചു പഠിപ്പിച്ച ബിസ്മി പതുക്കെ ചൊല്ലണമെന്നും ജൂതന്മാരുടെ പ്രാർത്ഥനാമൊഴിയായ ആമീൻ ഉറക്കെ പറയണമെന്നും അബൂഹുറൈറ നിയമമാക്കിയതും മറ്റൊരു ജൂതായുസമായി മൗലവി നമ്മെ പഠിപ്പിക്കുന്നു. മാത്രമല്ല, ഹസ്രത്ത് അലിയുടെ അനുയായികളായ ഷിയാക്കൾ നമസ്കാരത്തിൽ ആമീൻ എന്ന് ചൊല്ലാൻ പാടില്ല എന്ന് വാദിച്ചവരായിരുന്നു. സൌദി അറേബ്യയിലെ ദമാമിനടുത്തുള്ള ഖത്തീഫിലും അവാമിയയിലും ഇറാഖിലുമൊക്കെയുള്ള ഷിയാക്കൾ നമസ്കാരത്തിൽ തീരെ ആമീൻ പറയാറില്ല എന്ന സത്യം പഠിച്ചറിഞ്ഞവനാണ് ഈയുള്ളവൻ. ഹസ്രത്ത് അലിയെ ചതിയിലൂടെ മക്കാമദീനയിൽ നിന്ന് പുറത്താക്കുകയും ഇസ്ലാമിക ഭരണം കുതന്ത്രത്തിലൂടെ സ്വന്തമാക്കുകയും നബി കുടുംബത്തെ മുഴുവൻ മദീനയിൽ നിന്ന് പുറത്താക്കുകയും അതോടൊപ്പം സുന്നികളല്ലാത്ത സാബികളും ക്രിസ്ത്യാനികളും ജൂതന്മാരും ഉൾപ്പെടെ എല്ലാ മതക്കാരെയും മക്കാ മദീനയിൽ നിന്ന് തുരത്തിയോടിച്ച ശേഷം അറേബ്യയെ സമ്പൂർണമായും ഒരു സുന്നി രാജ്യമാക്കുകയാണ് അബൂ സുഫിയാന്റെ മകനായ മുആവിയ ചെയ്തത്. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ഇമാം അലിയെ അള്ളാഹു ശഫിക്കട്ടെ എന്ന് വെള്ളിയാഴ്ച കുത്തുബയിൽ മുആവിയയുടെ നിർദ്ദേശപ്രകാരം മുആവിയയുടെ കൂലിമല്ലമാർ പ്രാർത്ഥിക്കുമ്പോൾ അതിനെതിരായി ആമീൻ എന്ന് പറയാൻ തയ്യാറുള്ള ഒരു മൂരാജി സുന്നികളുടെ സമൂഹത്തെ വാർത്തെടുക്കാൻ വരെ മുആവിയയ്ക്ക് കഴിഞ്ഞിരുന്നു എന്ന ചരിത്ര വസ്തുത നാം പഠിക്കേണ്ടതുണ്ട്. ഇസ്ലാമിന്റെ നാലാം ഖലീഫയും തങ്ങളുടെ നേതാവുമായ ഹസ്രത്ത് അലിയെ മുആവിയയുടെ കൂലിമല്ലമാർ ശപിച്ചു പ്രാർത്ഥിക്കുമ്പോൾ അതിനെതിരായി ഒന്ന് ചെറുതായി പ്രതികരിക്കാൻ പോലും കഴിയാതെ തളർന്നുപോയവരായിരുന്നു അന്നത്തെ ഷിയാക്കൾ. എന്നാൽ മുആവിയയുടെ ആ പൈശാചികതയെ അങ്ങകലെയുള്ള ഇറാഖിലെ കൂഫയിൽ നിന്നും കർബലയിൽ നിന്നും അലിയുടെ അനുയായികൾ നേരിട്ടത് മറ്റൊരു രീതിയിലായിരുന്നു. അതെങ്ങനെയെന്നല്ലേ, മുആവിയ ഉണ്ടാക്കിയതുപോലെ ഒരു സമാന്തര ബാങ്ക് അവർ ഉണ്ടാക്കുകയും ആ ബാങ്കിൽ അശ്വദു അന്ന അലിയൻ വലിയുള്ള എന്നവർ ആവേശത്തോടുകൂടി വിളിച്ചു പറയാൻ പതിവാക്കുകയും ചെയ്തു. അഥവാ ഹസ്രത്ത് അലി അള്ളാഹുവിന്റെ വലിയാണ്, അള്ളാഹുവിനുവേണ്ടി ജീവിച്ചു മരിച്ചവനാണ്, ഹസ്രത്ത് അലി ഇസ്ലാമിനുവേണ്ടി ജീവിച്ചു മരിച്ച വ്യക്തിയാണ് എന്ന സത്യം അവർ അവരുടെ ബാങ്കിലൂടെ പ്രഖ്യാപിച്ചുകൊണ്ടിരുന്നു. ഇന്നും ദമാമിലെയും ഖത്തീഫിലെയും ഇറാഖിലെയും ഇറാനിലെയും ഷിയാ ബാങ്കിൽ നമുക്ക് ആ വചനം കേൾക്കാം. സുന്നികളുടെയും ഷിയാക്കളുടെയും ബാങ്ക് രണ്ടു തരത്തിലായത് എങ്ങനെയെന്നും മക്കാ മദീനയിൽ ഇന്നും കാണപ്പെടുന്ന നബിയുടെ യഥാർത്ഥ ബാങ്കിന് സുന്നികളും ഷിയാക്കളും വേണ്ടത്ര പ്രാധാന്യം കൊടുക്കാത്ത എന്തുകൊണ്ട് എന്നും നാം വിശദമായി പിന്നീട് പഠിക്കുന്നുണ്ട്. അപ്പോൾ ബാങ്കിലും നമസ്കാര സമയത്തിലും വ്യത്യാസമുള്ളതുപോലെ ആമീൻ പറയുന്നതിലും ഷിയാക്കളും സുന്നികളും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നറിയുക. ആമീൻ അല്ലാ എന്ന ഒരു ദുആ ഷിയാക്കൾക്കിടയിൽ സാർവത്രികമായത് സൈനുൽ ആബിദീൻ തങ്ങളുടെ കാലത്താണ് എന്ന് ചില ഷിയാ ഗ്രന്ഥങ്ങൾ പറയുന്നു. ഹസ്രത്ത് അലിയുടെ മകനായ ഹസ്രത്ത് ഹുസൈന്റെ മകനായ ഇമാം സൈനുൽ ആബിദീൻ തന്റെ ഉപ്പാപ്പയായ അലിയുടെ മക്ബറ സന്ദർശിച്ച വേളയിലാണ് ആമീൻ അല്ലാ എന്ന ദുആ തുടങ്ങിയത്. ജൂത പുരോഹിതന്മാരായിരുന്നു ആ പുത്തൻ ദുരാചാരത്തിന്റെ പിറകിലുണ്ടായിരുന്നത് എന്നതും അറിയുക. അത്ഭുതകരമെന്ന് പറയട്ടെ, ഖുർആൻ ബഹിഷ്കരിച്ച ആമീൻ, നബി തിരുമേനി തന്റെ പ്രബോധന കാലഘട്ടത്തിൽ ഒരിക്കൽ പോലും ചൊല്ലിയിട്ടില്ലാത്ത ആമീൻ, ഖുർആനിന്റെ അടിസ്ഥാന സിദ്ധാന്തത്തിന് ഘടകവിരുദ്ധമായ ആമീൻ, ജൂതന്മാരുടെ സൃഷ്ടിയായ ആമീൻ, ദിവസവും അഞ്ചു നേരവും നമസ്കാരത്തിൽ പോലും ഖുർആൻ വാക്യങ്ങളെക്കാൾ ഉച്ചത്തിൽ ലോക മുസ്ലിങ്ങളെക്കൊണ്ട് ഓദിക്കാൻ അബൂഹുറൈറയ്ക്ക് കഴിഞ്ഞെങ്കിൽ മുഹമ്മദ് നബിയെയും വിശുദ്ധ ഖുർആനെയും തോൽപ്പിച്ചുകൊണ്ട് മൂന്ന് നേരത്തിന് പകരം ഒരു അഞ്ചു നേര നമസ്കാരമുണ്ടാക്കാനും ദിവസവും അഞ്ചു നേരമുള്ള ആ ഖുർആൻ വിരുദ്ധ കൂട്ടപ്രാർത്ഥനയ്ക്ക് മുമ്പും പിമ്പുമായി നൂറിലേറെ തവണ ആമീൻ എന്ന ജൂത പ്രാർത്ഥനാമൊഴി മുസ്ലിങ്ങളെക്കൊണ്ട് അത്യുച്ചത്തിൽ ഉച്ചരിപ്പിക്കാനും അബൂഹുറൈറയ്ക്കും മുആവിയയ്ക്കും കഴിഞ്ഞെങ്കിൽ മുഹമ്മദ് നബിയുടെ കാലത്തോടുകൂടി തന്നെ വിശുദ്ധ ഖുർആൻ മുസ്ലിങ്ങളാൽ പൂർണ്ണമായും അവഗണിക്കപ്പെട്ടു എന്ന അത്ഭുതകരവും ഖേദകരവുമായ ചരിത്ര വസ്തുത നാം അംഗീകരിക്കേണ്ടി വരും. നബി തിരുമേനിയുടെ മരണത്തോടുകൂടി ഇസ്ലാമിൽ രാഷ്ട്രീയ വടംവലി ആരംഭിച്ചു. നബി തിരുമേനിയുടെ സന്തത സഹചാരികളായിരുന്ന മുഹാജിറുകളും അൻസാരികളും രണ്ടു ചേരിയായി പിരിഞ്ഞു അധികാരത്തിനുവേണ്ടി വടംവലിയായി. നബിയുടെ പാവനമായ മൃതദേഹം പോലും മൂന്ന് ദിവസം കഴിഞ്ഞാണ് മറവ് ചെയ്തത്. മനുഷ്യനായ ഒരു പ്രവാചകൻ എന്ന് ഖുർആൻ പരിചയപ്പെടുത്തിയ നബി തിരുമേനിയെ ഒരു അമാനുഷികനായി ചിത്രീകരിച്ചുകൊണ്ട് നബിയുടെ സ്വത്തിൽ നിന്നും അര പൈസ പോലും നബിയുടെ മകൾ ഫാത്തിമയ്ക്കു നൽകാതെ ഹസ്രത്ത് അലിയെയും ഫാത്തിമയെയും കപടവിശ്വാസികൾ ഒറ്റപ്പെടുത്തി. നബിയുടെ പിതൃ സഹോദരനായിരുന്ന അബ്ബാസ് എന്നവരെ കൂട്ടുപിടിച്ചുകൊണ്ട് കപടനായ മുആവിയെപ്പോലുള്ള ഒരു മഹാഭൂരിപക്ഷം കപടവിശ്വാസികൾ നബിയുടെ മരുമകനായ ഹസ്രത്ത് അലിക്കെതിരായും നബിയുടെ മകൾ ഫാത്തിമയ്ക്കെതിരായും ഒരു വലിയ ഘോഷയാത്ര തന്നെ നടത്തി. നബി മരിച്ചുകിടക്കെ ഒരു മഹാഭൂരിപക്ഷം വരുന്ന കപടവിശ്വാസികൾ ഹസ്രത്ത് അലിക്കും ഫാത്തിമയ്ക്കും എതിരെ തിരിഞ്ഞപ്പോൾ നീതിമാനായ ഉമർ പോലും നിസ്സഹായനായി നിന്നു. ഖുർആൻ പഠിപ്പിച്ച 10 പ്രധാന കാര്യങ്ങളിൽ 10 ഇസ്ലാം കാര്യങ്ങളിൽ 8-ാമത്തെ ഇസ്ലാം കാര്യമായ മരണം ആസന്നമായാൽ നീതിപൂർവം വസീയത്ത് വിൽപ്പത്രം എഴുതിവെക്കുക എന്ന ഖുർആനിക നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ നബി എഴുതിവച്ച നബിയുടെ വിൽപ്പത്രം ആ ബഹളത്തിനിടയിൽ നബിയെ ചുറ്റിപ്പറ്റി നടന്നിരുന്ന കപടവിശ്വാസികൾ മോഷ്ടിച്ചു. നബിയുടെ മരണം കഴിഞ്ഞു 6 മാസം കഴിഞ്ഞപ്പോൾ നബിയുടെ ഓമനമകൾ ഫാത്തിമയുടെ വീടിന് ചില നബിവിരോധികൾ തീവച്ചു. കത്തിവീണ കൂടാരത്തിനടിയിൽപ്പെട്ടു ഗർഭിണിയായിരുന്ന ഫാത്തിമയുടെ വാരിയെല്ലും കയ്യും ഒടിഞ്ഞു. ആ പരിക്കുകൾ കാരണമാണ് നബിയുടെ മരണം കഴിഞ്ഞു 6 മാസമായപ്പോൾ അവരും മരിച്ചത്. നബിയുടെ സ്വത്തിൽ നിന്നും അര പൈസ പോലും നബിയുടെ മകൾ ഫാത്തിമയ്ക്കു നൽകാൻ അലി വിരോധികളായിരുന്ന മുആവിയൻ പക്ഷക്കാർ സമ്മതിച്ചില്ല. തികച്ചും ഖുർആനിക നിയമത്തിനെതിരായ ഖുർആൻ വിരുദ്ധമായ ഒരു ചെയ്തിയായിരുന്നു അത്. ഇസ്ലാമിക ചരിത്രത്തിലെ ഇത്തരം കറുത്ത സംഭവങ്ങളൊന്നും അറിയാത്ത മുസ്ലിം പുരോഹിതന്മാരാണ് മൗലവി ചേകന്നൂരിന്റെ വാദങ്ങളെ കണ്ണടച്ച് എതിർക്കുന്നത്. ഇസ്ലാമിന്റെ 4-ാം ഖലീഫയായിരുന്ന ഹസ്രത്ത് അലിയിൽ നിന്നും കപടനായ മുആവിയ ചതിയിലൂടെയാണ് അധികാരം പിടിച്ചെടുത്തത്. ഗത്യന്തരമില്ലാതെ ഹസ്രത്ത് അലിക്കും കൂട്ടുകാർക്കും ഇസ്ലാമിന്റെ കേന്ദ്രമായ മക്ക മദീനയിൽ നിന്നും പലായനം ചെയ്യേണ്ടി വന്നു. ഹസ്രത്ത് അലി പിന്നീട് ഇറാഖിലെ കൂഫയിൽ വെച്ച് വധിക്കപ്പെട്ടു. നബി തിരുമേനിയുടെ ഓമന പൌത്രനും ഹസ്രത്ത് അലിയുടെ മകനുമായിരുന്ന ഇമാം ഹുസൈനെ കർബലയിൽ വെച്ച് മുആവിയയുടെ മകൻ യസീദിന്റെ കൂലിപ്പട്ടാളം നിഷ്ഠൂരമായി കൊലപ്പെടുത്തി. ഇസ്ലാമിക ചരിത്രത്തിലെ കറുത്ത അധ്യായങ്ങളാണ് ഇതെല്ലാം. ഇസ്ലാമിന്റെ 4-ാമത്തെ ഖലീഫയും അള്ളാഹു ഖുർആനിലൂടെ സ്വർഗ്ഗം വാഗ്ദാനം ചെയ്ത മുഹാജിറുകളിൽ അഗ്രഗണ്യനും യുവാക്കളിൽ നിന്ന് ആദ്യമായി ഇസ്ലാം മതം സ്വീകരിച്ച വ്യക്തിയും നബിയുടെ സന്നിധിയിൽ നിന്ന്, നബിയുടെ പാഠശാലയിൽ നിന്ന് നബിയോടൊപ്പം സഹവസിച്ചു വളർന്നുകൊണ്ട് നബിയിൽ നിന്ന് ഖുർആൻ നേരിട്ട് പഠിക്കുകയും നബിയുടെ ഖുർആൻ എഴുത്തുകാരിൽ പ്രമുഖനും ഖുർആൻ പണ്ഡിതനും നബിയുടെ ഏതാണ്ടെല്ലാ യുദ്ധങ്ങളിലും മുസ്ലിങ്ങളെ വിജയത്തിലേക്ക് നയിച്ച ധീരനായ രണശൂരനായിരുന്ന സർവോപരി നബി തിരുമേനിയുടെ ഓമനമകൾ ഫാത്തിമ ബീവിയുടെ മാനസനാഥനുമായിരുന്ന ഹസ്രത്ത് അലിയെയാണ് മക്ക മദീനയിൽ നിന്ന് മുആവിയ പുറത്താക്കിയത്. പിന്നീട് ഒരു ഏകാധിപത്യ രീതിയിലുള്ള ഖുർആൻ വിരുദ്ധ രാജഭരണമാണ് മക്ക മദീനയിൽ അരങ്ങേറിയത്. നബി കുടുംബത്തോട് കൂറുണ്ടെന്ന് സംശയിക്കപ്പെടുന്നവരൊക്കെ മുആവിയയുടെ വാളിനിരയായി. ഇസ്ലാമിനോട് കൂറുള്ള പലരും ഇറാൻ, ഇറാഖ് ഭാഗങ്ങളിലേക്ക് ഓടിപ്പോയി. ജീവനിൽ കൊതിയുള്ള ചിലർ പലതും ക്ഷമിച്ചും സഹിച്ചും ഉണ്ടാതിരുന്നു. അങ്ങനെയുള്ള ആ 30 വർഷ കാലഘട്ടത്തിലെ മുആവിയയുടെ ഖുർആൻ വിരുദ്ധ രാജഭരണ കാലത്താണ് നബിവിരോധികളായിരുന്ന മുആവിയയും അബൂ ഹുറൈറയും നബിയുടെ നമസ്കാരത്തിലും ബാങ്കിലുമൊക്കെ ഗുരുതരമായ അട്ടിമറികൾ നബിയുടെ സുന്നത്ത് സംരക്ഷണം എന്ന പേരിൽ നടത്തിയത് എന്ന് മൗലവി ചേകന്നൂർ കണ്ടെത്തുന്നു. നബിവചനം നബിചര്യ എന്നൊക്കെ പേർ നൽകിയപ്പോൾ ആ കള്ള ഹദീസുകൾ സ്വീകരിക്കാനും പ്രചരിപ്പിക്കാനും അനുകരണ ഭ്രാന്തന്മാരായിരുന്ന ആ അറേബ്യൻ സുന്നികൾക്ക്, ആ നവമുസ്ലിങ്ങൾക്ക് തീരെ വിഷമമുണ്ടായിരുന്നില്ല. ഇന്നത്തെ പോലെ വിശുദ്ധ ഖുർആന്റെ പ്രതികൾ ഇഷ്ടംപോലെ കിട്ടുന്ന ഒരു കാലവുമായിരുന്നില്ലല്ലോ അത്. 30 വർഷത്തെ അറേബ്യയിലെ മക്ക മദീനയിലെ ആ ഖുർആൻ വിരുദ്ധ രാജഭരണകാലത്ത് മുആവിയയും അബൂ ഹുറൈറയും തന്ത്രപൂർവ്വം ഇസ്ലാമിലേക്ക് കടത്തിവിട്ടതും തികച്ചും സത്യമാണെന്ന് കരുതി ആയിരക്കണക്കിന് മുസ്ലിങ്ങൾ അവരറിയാതെ ഇസ്ലാം മതത്തിന്റെ സ്തംഭങ്ങൾ എന്ന് തെറ്റിദ്ധരിച്ചു ആത്മാർത്ഥമായി ആചരിച്ചു പോരുകയും അവരിൽ നിന്ന് സംഘടിതവും ശക്തവുമായ തബ്ലീഗ് പ്രവർത്തനം വഴി ലോകത്തിന്റെ നാനാഭാഗത്തേക്കും പ്രചരിക്കുകയും ചെയ്ത 5 നേരത്തെ നമസ്കാരവും 5 നേരത്തെ ബാങ്കും സുന്നത്ത് നമസ്കാരങ്ങളും താടിയും തൊപ്പിയും ഒന്നും ഒരു സുപ്രഭാതത്തിൽ മുസ്ലിം സമുദായം വലിച്ചെറിഞ്ഞ് ഇസ്ലാമിലേക്ക് മടങ്ങും എന്ന പ്രതീക്ഷയൊന്നും ഖുർആൻ സുന്നത്തുകാരായ ഞങ്ങൾക്കില്ല. എങ്കിലും അനതിവിദൂര ഭാവിയിൽ തന്നെ ചിന്തിക്കുന്ന മുജാഹിദ് ജമാഅത്ത് സുഹൃത്തുക്കളെല്ലാം ഖുർആനിലേക്ക് മടങ്ങും എന്ന പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. മാത്രമല്ല, ഈ കൊച്ചു കേരളത്തിലെയും സിംഗപ്പൂരിലെയും ഇറാൻ, ഇറാഖ്, എത്യോപ്യ, ലിബിയ തുടങ്ങിയ രാജ്യങ്ങളിലെയും ഏതാനും മുസ്ലിം സുഹൃത്തുക്കളും ബുദ്ധിജീവികളും 1000 കൊല്ലത്തെ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഖുർആനിന്റെ ആ മഹത്തായ ചൈതന്യം ഏറ്റുവാങ്ങുകയും ഉൾക്കൊള്ളുകയും ശക്തിയായി പ്രതികരിക്കുകയും ചെയ്യുന്നു എന്നത് വളരെ സന്തോഷകരമായൊരു വസ്തുതയത്രേ. ഖുർആൻ കൊണ്ടുള്ള ഈ ധർമ്മസമരത്തിൽ ചേകന്നൂർ മൗലവിക്ക് എവിടെയും തെറ്റിയിരുന്നില്ല, ഒരബദ്ധം പോലും പറ്റിയിരുന്നില്ല എന്ന് ഉച്ചൈസ്തരം പ്രഖ്യാപിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ലോക മുസ്ലിങ്ങളെല്ലാം ഖുർആനിൽ നിന്ന് അകന്നുപോയിട്ട് 1000 വർഷമായതുപോലെ അവരെല്ലാം വീണ്ടും ഖുർആനിലേക്ക് മടങ്ങാൻ വീണ്ടും 1000 വർഷമെടുത്തേക്കാം. സാരമില്ല, എങ്കിലും ബുദ്ധിയും വിവേകവുമുള്ള മുസ്ലിങ്ങളെല്ലാം ഖുർആനിലേക്ക് മടങ്ങും എന്ന് ഞങ്ങൾക്കുറപ്പുണ്ട്. മഹത്തായ ആ മാറ്റത്തിന്റെ തുടക്കം ചേകന്നൂർ മൗലവിയുടെ ചിന്തയിൽ നിന്നായിരുന്നു എന്നതിൽ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളോടൊപ്പം കേരള മുസ്ലിങ്ങൾക്കും അഭിമാനിക്കാം. സർവരോഗരക്ഷിതാവായ അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
ചേലിൽ ചൊല്ലിയതെന്താണ്? ചേലുള്ളൊരു ഖുർആൻ മാത്രം പോരേ. ഫതഹിന്റെ വാർത്തയുമായി കടൽ കടന്നെത്തി.